നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും സഹായവും മാനസിക പിന്തുണയുമെല്ലാം ആവശ്യമായ സമയമാണ് ഗർഭകാലവും പ്രസവകാലവും. സാധാരണ ഈ സമയത്ത് ഒരു സഹായത്തിനായി മാതാപിതാക്കളെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരികയാണ് പതിവ്. എന്നാൽ എല്ലാ പതിവുകളും തെറ്റിച്ച വർഷമാണല്ലോ 2020. കൊറോണ വൈറസും ഇതേ തുടർന്നുള്ള യാത്രാവിലക്കും മൂലം അച്ഛനമ്മമാർക്ക് ഈ വർഷം ഇങ്ങോട്ടേക്ക് എത്താനും കഴിഞ്ഞില്ല. ഇതുമൂലം പ്രതിസന്ധിയിലായ നിരവധി ഓസ്ട്രേലിയൻ മലയാളികളുണ്ട്. കൊറോണ കാലത്ത് പ്രസവാനന്തര ശുശ്രൂഷകളും ആവശ്യമായ മാനസിക പിന്തുണയും ഒന്നും ലഭിക്കാതെ പോയ ഇവർ എങ്ങനെ ഈ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്തു? ഇതേക്കുറിച്ച് കൊറോണ കാലത്ത് അമ്മമാരായ ചില ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിക്കുകയാണ് SBS മലയാളം. ക്വീൻസ്ലൻഡിൽ കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിന്ന ജൂണിൽ ആദ്യമായി അമ്മയായ ആളാണ് പൗർണമി പ്രദീപ്. ആദ്യ പ്രസവമായതുകൊണ്ട് തന്നെ അച്ഛനമ്മമാരുടെ സഹായം പ്രതീക്ഷിച്ചിരുന്ന പൗർണമിയെ കൊറോണ വ്യാപനം പ്രതിസന്ധിയിലാക്കി. പിന്നീട് കൂട്ടുകാരുടെയും എല്ലാം സഹായത്തോടെയാണ് ഈ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയതെന്ന് പൗർണമി പറയുന്നു.
ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അമ്മയൊന്നും ഇല്ലാതെ ഇവിടെ. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ബേബിയാണിത്. അപ്പോ എന്ത് ചെയ്യണം, എങ്ങനെയാണ്, ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഞങ്ങള് പ്രഗ്നന്റ് ആയ സമയത്ത് ഞങ്ങൾക്ക് അറിയായിരുന്നു നാട്ടിൽ നിന്ന് ആള് വരും, എല്ലാരും വന്ന് സഹായിക്കും, അമ്മയച്ഛനൊക്കെ ഉണ്ട്, അപ്പൊ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും ബോധം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു. പെട്ടെന്ന് കോവിഡ് വന്നു. അപ്പൊ ഞങ്ങൾ അവർക്ക് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തതാണ്, പക്ഷെ വിസിറ്റിംഗ് വിസ കിട്ടിയില്ല, പിന്നെ അവർക്ക് വരാനായിട്ട് പറ്റിയില്ല, ഒന്നും നടന്നില്ല. ഞങ്ങൾ ആകെ പെട്ടുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ ജൂണിലായിരുന്നു എന്റെ ഡെലിവറി. ഇപ്പൊ 6 മാസമായി. പിന്നെ ഡെലിവറി സമയമൊക്കെ അറിയില്ല, ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുക, കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്തോ, ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് ശരിക്കും ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളല്ലല്ലോ, റിയൽ ലൈഫിൽ എല്ലാം എൻ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോൾ കുഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അവരാണ് എന്നെ ശരിക്കും പറഞ്ഞ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ അവര് വന്നു, എന്നെ സഹായിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു, എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ, എങ്ങനെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെ ഓവർകം ചെയ്യാം, അതെല്ലാം അവരെ എന്നെ സഹായിച്ചേ. അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, ശരിക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകാൻ പോലും ഒരു വിസിറ്ററെ മാത്രമേ അലോ ചെയ്തിട്ടുള്ളായിരുന്നു അവര്. അപ്പൊ എന്റെ ഹസ്ബൻഡിന് മാത്രമേ വരാൻ പറ്റത്തുള്ളായിരുന്നു ആ സമയത്ത്. പിന്നെ അവർ പറഞ്ഞു വേണമെങ്കിൽ ഒരു ഫ്രണ്ടിന് വരാം, പക്ഷെ അത് തന്നെയാണെങ്കിൽ അവർ മറ്റേ ബാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബാൻഡ് തരും, ആ ഒരു ബാൻഡ് ഏതെങ്കിലും ഒരു വിസിറ്ററിന് കൊടുക്കും, ആ വിസിറ്ററിന് മാത്രം വന്നിട്ട് എന്റെ ഹസ്ബൻഡിനെ സഹായിച്ച് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് അവർക്ക് മാറി നിൽക്കാം. അങ്ങനെ ഒരു ഇത് കൊടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്ക് വരാമല്ലോ, ഒരാളെ അലോഡാണ്. അപ്പൊ ഓരോരുത്തരായിട്ട് ഓരോ ഫാമിലിയിൽ നിന്നും ആരെങ്കിലും ഒരാൾ വരും, ഞങ്ങളെ സഹായിക്കും. ഇപ്പൊ കുഞ്ഞിന്റെ കാര്യമാണെങ്കിലും ഇങ്ങനെ ഓരോരുത്തർ വന്ന് സഹായിച്ചു തരും. പിന്നെ ഫുഡാണെങ്കിലും അതുപോലെ തന്നെയാണ്, അവര് വന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർ കൊണ്ടുവരും കുറച്ച് ദിവസത്തേക്കുള്ള ഫുഡ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് മാനേജ് ചെയ്തത്.
സഹായത്തിനാരും ഇല്ലായിരുന്നെങ്കിലും കൂട്ടുകാരുടെ പിന്തുണയോടെ പ്രസവാനന്തര ശുശ്രൂഷകളും ഒരു പരിധിവരെ ചെയ്യാൻ കഴിഞ്ഞുവെന്ന് പൗർണമി പറയുന്നു.
അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളും മെഡിസിനും കാര്യങ്ങളൊക്കെ, കുറച്ച് കുഴമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ ആയുർവേദ ഷോപ്പുകളുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ അവര് പോയിട്ട് ഇങ്ങനെ കുറച്ച് കഷായവും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തന്നു. പിന്നെ അല്ലാതെ ഈ കുഴമ്പ് സാധനങ്ങൾ കിട്ടും, അതൊക്കെ തേച്ച് കുളിക്കാനാണെങ്കിലും പറ്റി. അപ്പൊ ഫ്രണ്ട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ അതിനെല്ലാം സപ്പോർട്ട് ചെയ്തത്. എല്ലാം മേടിച്ചിട്ട് വന്നിട്ട് നീ കഴിക്കുക കഴിക്കുക, അമ്മമാരൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് മേടിച്ച് തന്നു എനിക്ക്. എനിക്കറിയില്ലായിരുന്നു എങ്ങനെ ഇവിടെ ആയുർവേദ ഷോപ്പിന്റെ കാര്യമൊക്കെ.
ക്വീൻസ്ലൻഡിൽ താരതമ്യേനെ കോവിഡ് വ്യാപനം കുറവായിരുന്നത് കൊണ്ട് തന്നെ പൗർണമിക്ക് കൂട്ടുകാരുടെ സഹായം തേടാൻ കഴിഞ്ഞു. എന്നാൽ മെൽബണിൽ രണ്ടാം വ്യാപനം രൂക്ഷമായ സമയത്ത് അമ്മയായ ഡയാന സോനുവിന് കൂട്ടുകാരുടെ സഹായവും പ്രതീക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഭർത്താവിന്റെയും മുതിർന്ന കുട്ടികളുടെയും സഹായത്തോടെയാണ് ഈ ഘട്ടം തരണം ചെയ്തതെന്ന് ഡയാന സോനു.
ഇവിടെ ആദ്യം മമ്മിയെ കൊണ്ടുവരാന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് അത് പറ്റിയില്ല. ആദ്യം വലിയ ഡെലിവറി കഴിഞ്ഞ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ 2 വീക്സ് കഴിഞ്ഞപ്പോ വന്നായിരുന്നു. അപ്പൊ കുറച്ച് നല്ലവണ്ണം ബുദ്ധിമുട്ടി. പക്ഷെ സ്റ്റേജ് 4 ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഫ്രണ്ട്സിനും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഹസ്ബൻഡ് കുറച്ച് 3 വീക്സ് ലീവായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി മാനേജ് ചെയ്തു. ഡെലിവറിക്ക് മുമ്പ് ഫ്രണ്ട്സ് എല്ലാവരും കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളും കുറച്ച് ബുക്കൊക്കെ ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞ പിന്നെ നമ്മൾ തന്നെ ആരോടും വരണ്ടെന്നുള്ളത് പറഞ്ഞു.
വീട്ടിലേക്ക് ആരെയും പ്രവേശിപ്പിക്കരുതെന്ന് ആശുപത്രിയിൽ നിന്ന് തന്നെ നിർദ്ദേശം നൽകിയതും പുറത്തുനിന്ന് ഭക്ഷണവും മറ്റും വാങ്ങാനുള്ള ഭയം ഉണ്ടായിരുന്നതുമെല്ലാം മാനസികമായി ഏറെ ബുദ്ധിമുട്ടിലാക്കിയെന്ന് ഡയാന പറയുന്നു.
പിള്ളേര് കുറച്ച് വലുതായതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യുമായിരുന്നു. അപ്പൊ ഫുഡൊക്കെ നമുക്ക് പുറത്തു നിന്ന് മേടിക്കാനും പേടിയായിരുന്നു. ആ സമയത്ത് പീക്ക് ടൈമായിരുന്നല്ലോ, ജൂൺ ജൂലൈ ആ സമയത്ത്. അപ്പം നമ്മൾ തന്നെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. കുറച്ച് ഇമോഷണലി ഡൗൺ ആയിരുന്നു ആ സമയത്ത്. ആ റെസ്റ്റ് ഒന്നും നടന്നില്ല. പിന്നെ നമ്മള് കൊറോണ ഇല്ലെങ്കിൽ ഇപ്പൊ ആരും ഇല്ലെങ്കിലും നമുക്ക് മാനേജ് ചെയ്യായിരുന്നു. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ കൊറോണ ആയതുകൊണ്ടാണ് ഈ ഫ്രണ്ട്സിന് വരാൻ പറ്റാത്ത, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു. കൊച്ചുണ്ടായ കാരണം 6 weeks ആരെയും വീട്ടിലേക്ക് വരുത്തണ്ടെന്ന് അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെ പറഞ്ഞു വിട്ടു. അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുക അതിന്. അപ്പം കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് ആ സമയത്ത് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജസിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിലും പിന്നെ കുഴപ്പമില്ലാതെ പോയി.
സാധാരണ ഗർഭകാലത്ത് ആശുപത്രിയിൽ പരിശോധനകൾക്കും എല്ലാമായി പോകുമ്പോൾ ഭർത്താവിന്റെ സഹായം തേടാറുണ്ട്. എന്നാൽ കോവിഡ് വ്യാപനം കൂടി നിന്നതിനാൽ ആദ്യ സ്കാനിങ് ഒഴികെ എല്ലാ പരിശോധനകൾക്കും തനിയെ പോകേണ്ടി വന്നതിനെ കുറിച്ചും ഡയാന പറയുന്നു.
അപ്പൊ എല്ലാം തന്നെ പോണായിരുന്നു. പാർട്ട്ണറെ കൊണ്ടുപോകാൻ അവർ സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ എല്ലാ വിസിറ്റും സ്കാനിങ്ങും എല്ലാം തന്നെ ചെയ്യണായിരുന്നു. തന്നെ പോയി എല്ലാം തന്നെ ചെയ്യണായിരുന്നു. ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ കുറച്ച് അവര് മോണിറ്ററിങ്ങും ഇതൊക്കെ ചെയ്തായിരുന്നു. ഇപ്പോഴും ഹസ്ബൻഡ് കൂടെ ഉണ്ടാവില്ല. അപ്പൊ ഹസ്ബൻഡിന് ഇത് കാണാനോ ഒന്നും പറ്റില്ല.
കുട്ടിയും കൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും പിന്നീടുള്ള അപ്പോയിന്റ്മെന്റ്സ് അതുപോലെ സാധാരണ മിഡ് വൈഫ് വിസിറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നടന്നോ?
മിഡ് വൈഫ് വിസിറ്റ് അവര് വീട്ടിൽ വന്ന് പുറത്ത് ഡ്രൈവേയിലിരുന്ന് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു കഴിഞ്ഞ് ജസ്റ്റ് അവരകത്ത് കയറി കൊച്ചിന്റെ വെയിറ്റ് നോക്കാൻ മാത്രമേ അവർ അകത്ത് കയറുള്ളൂ. ബാക്കി എല്ലാം അവർ ഡ്രൈവേയിലിരുന്ന് ഫോണിൽ സംസാരിക്കും. പിന്നെ മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത് നഴ്സുമായിട്ട് എല്ലാം ഫോണിലായിരുന്നു.
മെൽബണിൽ സ്റ്റേജ് 4 ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരുന്ന സമയത്തായിരുന്നു വിക്ടോറിയയിലുള്ള സൂസൻ ചെറിയാന്റെ പ്രസവം. അച്ഛനമ്മമാരെ കൊണ്ടുവരാനായി ടിക്കറ്റ് എടുത്തിരുന്നെങ്കിലും ഇത് പിന്നീട് ഇവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ വിക്ടോറിയയുടെ ഉൾപ്രദേശത്ത് താമസിക്കുന്ന ഇവർക്ക് മെൽബണിലുള്ള സഹോദരന്റെയും കുടുംബത്തിന്റെയും സഹായമാണ് തേടേണ്ടി വന്നത്. വിക്ടോറിയൻ ഉൾപ്രദേശത്തേക്കുള്ള അതിർത്തി അടച്ചിരുന്നതുകൊണ്ട് തന്നെ പ്രത്യേക അനുമതി തേടി 170 കിലോമീറ്റർ യാത്ര ചെയ്താണ് സഹോദരനും കുടുംബവും ഇവർക്ക് സഹായം എത്തിച്ചത്. ഇതേക്കുറിച്ച് സൂസൻ ചെറിയൻ.
ഞങ്ങൾ ആദ്യം പാരന്റ്സിനെ കൊണ്ടുവരുന്ന കുടീസായിരുന്നു. പക്ഷെ മാർച്ചിലായിരുന്നു ടിക്കറ്റ്. പക്ഷെ കൊറോണ ആയതുകൊണ്ട് അതൊക്കെ ക്യാൻസൽ ചെയ്തു. പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി, ഞങ്ങൾക്കൊരു മോനുണ്ട്, അതിന് 4 വയസ്സുണ്ട്. ഇത് 2-ാമത്തെ ഡെലിവറിയാണ്. മോൻ നാട്ടിലായിരുന്നു ഡെലിവറി ആയത്. അപ്പം തുടക്കത്തിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ഡയബറ്റീസും പിന്നെ അയൺ കുറവ് അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇൻഫ്യൂഷൻ ഒക്കെ ചെയ്ത് ഡെലിവറിക്ക് മുമ്പ് വരെ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോയി. ഹസ്ബൻഡും ഞാനും പോവും. അപ്പം മിക്കവാറും അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്കാനിലായിരുന്നു പറഞ്ഞ പെട്ടെന്ന് തന്നെ ഡെലിവറി വേണം, കുട്ടിയുടെ ഗ്രോത്ത് കുറവാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ബ്രദർ ഇൻ ലോയും ഫാമിലിയും ഇവിടെ നിന്നൊരു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 170 കിലോമീറ്റർ അവേ ആണ് അവര്. അപ്പൊ എന്റെ മിഡ് വൈഫ് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാൻ ആളില്ലാന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാല് വിത്ത് പോലീസ് പെർമിഷൻ അവർക്ക് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു. അവരും ലോക്ക്ഡൗൺ ആയ സ്ഥലത്തായിരുന്നു. അങ്ങനെ ഡോക്ടർ ഞങ്ങൾക്ക് പെർമിഷൻ ലെറ്റർ തന്നു. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ പോലീസിനെ അറിയിച്ചു, അവരവിടത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ട്രാവൽ പെർമിഷൻ കിട്ടി. അങ്ങനെ ഡെലിവറി പെട്ടെന്നായിരുന്നുകൊണ്ട് അവർക്ക് അന്ന് തന്നെ പിന്നെ അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും ലീവൊക്കെ സാങ്ഷൻ ആക്കി, ദൈവ റിവ്യാലെല്ലാം കിട്ടി. അങ്ങനെ അവരിവിടെ വന്നു. അങ്ങനെ മൂത്ത കൊച്ചിനെ അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഡെലിവറിക്ക് പോയി.
എന്നാൽ ആഴ്ചകൾക്ക് ശേഷം സഹോദരനും കുടുംബവും തിരികെ മടങ്ങിയതോടെ സൂസനും ഭർത്താവും ജോലി സമയത്തിൽ മാറ്റങ്ങൾ വരുത്തിയും കൃത്യമായ പ്ലാനിങ്ങോടെയും മുൻപോട്ട് പോവുകയാണെന്ന് സൂസൻ പറയുന്നു.
എനിക്ക് 2 മാസത്തെ ലീവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയത്. പിന്നെ പിള്ളേരെ നോക്കണം, ഡ്യൂട്ടിക്ക് പോകണം. ഇപ്പൊ ഞാനും ഹസ്ബൻഡും കൂടി ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. ഞാൻ മോർണിംഗ് പോകുമ്പോൾ ഹസ്ബൻഡ് പിള്ളേരെ നോക്കും, പുള്ളിക്കാരൻ ആഫ്റ്റർനൂൺ പോകുമ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് നോക്കും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തപ്പോ പോകുന്നു. ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരു ഫുൾ പ്ലാനിങ്ങിലാണ് മുമ്പോട്ട് പോകുന്നത്. എവിടെയെങ്കിലും ഒന്ന് പ്ലാനിങ് തെറ്റിയാൽ മൊത്തം പ്രശ്നമാവും. ഇപ്പൊ ഞങ്ങള് എല്ലാ ഡേയും കുക്ക് ചെയ്യില്ല. അപ്പൊ ഒരു ദിവസം കുക്ക് ചെയ്യുമ്പം ഇപ്പൊ എനിക്ക് ഓഫറുള്ള ദിവസവും പുള്ളിക്കാരന് മോർണിംഗ് ആണെങ്കിൽ അപ്പൊ ഞങ്ങൾ രണ്ടൊരു ആഫ്റ്റർനൂൺ ഉണ്ടാവില്ല. അങ്ങനെ ഒരു കമ്പൈൻഡ് കുക്കിംഗ് ഒക്കെ നടത്തി ഒരു 3 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് ചെയ്ത് വെക്കും ഓഫുള്ള ദിവസം. അപ്പൊ പിന്നെ നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ല.
ഈ കൊറോണ എത്രത്തോളം ബാധിച്ചു ഈ ഒരു സമയത്ത്?
അയ്യോ, അത് വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ കോൾഡ് ഒക്കെ വരുമ്പോ ചെറിയൊരു നീരുവീഴ്ച വന്നാലും നമുക്ക് അപ്പോയിന്റ്മെന്റ് ഉള്ള ദിവസമാണെങ്കിൽ അവർ നമ്മളെ ഹോസ്പിറ്റലിൽ കയറ്റില്ല. കാരണം സസ്പെക്റ്റഡ് ആണല്ലോ, ചെറിയൊരു കോമൺ ഫ്ലൂ ആണെങ്കിലും കോവിഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ ദിവസത്തെ അപ്പോയിന്റ്മെന്റ് ഗൈനക്ക് അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ആയിപ്പോയി, നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റും. അപ്പൊ അതനുസരിച്ച് പിന്നെയും ഡ്യൂട്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കോവിഡ് വന്നതുകൊണ്ട്.
കൊറോണ കാലത്ത് അമ്മമാരായപ്പോൾ അച്ഛനമ്മമാരുടെ പിന്തുണയില്ലാതെ ഈ ഘട്ടം തരണം ചെയ്തതിനെ കുറിച്ചാണ് ഇവർ മൂന്ന് പേരും വിവരിച്ചത്. എന്നാൽ മെയ്യിൽ അമ്മയാവാൻ തയ്യാറെടുക്കുന്ന വിക്ടോറിയയിലുള്ള മെറീന മെരിയ മാത്യുവിനും ആശങ്കകൾ ഏറെയാണ്. അച്ഛനമ്മമാരെ കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്ന മെറീനയെ രാജ്യാന്തര അതിർത്തി തുറക്കാൻ വൈകുന്നത് പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സുഹൃത്തുക്കളുടെ സഹായം തേടാമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് മെറീന മെരിയ മാത്യു.
ആക്ച്വലി ഞങ്ങളാണെങ്കിൽ നാട്ടിൽ നിന്ന് പൊപ്പേനെയും മമ്മിയും ആരെങ്കിലും കൊണ്ടുവരാമെന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നത്. അപ്പം എന്തായാലും ഇപ്പൊ ബോർഡർ ക്ലോസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് തുറക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫാമിലി ഉണ്ട്, അവർ മലയാളികൾ തന്നെയാ. അപ്പം അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഞങ്ങൾക്ക് ഇപ്പോഴാണെങ്കിലും എനിക്കിപ്പോ പ്രഗ്നൻസിയുടെ ടൈമിലാണെങ്കിലും അവർ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴും വിളിക്കും, ഇവിടെ വന്നതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കും, എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലൊക്കെ ചെയ്തു തരുന്ന അവരാ. പിന്നെ അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട്, അവർക്ക് റീസെന്റ് കൊച്ചും ഉണ്ടായിട്ടുണ്ടേ. അപ്പൊ അവർ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഞങ്ങളിപ്പോ ഫസ്റ്റ് ചൈൽഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഇച്ചിരി സ്ട്രെസ് ഉണ്ട് അതിൻ്റെതായിട്ട്. കാരണം നമുക്കിപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ ഈ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇപ്പൊ നമുക്ക് എന്താ എങ്ങനെയാവും അറിയത്തില്ല. പിന്നെ കൊച്ചിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതൊന്നും അറിയത്തില്ല. അപ്പൊ അവർക്ക് ഓൾറെഡി ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് നാൾ അവരുടെ അടുത്ത് വന്ന് നിന്നോളാനൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പ്ലാനിങ്ങിലൊക്കെ ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാരും ഹെൽപ്പിനുള്ളത് കൊണ്ട് നമ്മള് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്.
ആദ്യ കുട്ടി ജനിച്ച് 6 മാസം കഴിഞ്ഞിട്ടും മാതാപിതാക്കളെ നേരിട്ട് കാണിക്കാൻ കഴിയാത്തതിന്റെ വിഷമവും പൗർണമി പ്രദീപ് പങ്കുവച്ചു.
ആ ഇല്ല, ഇതുവരെ പറ്റിയിട്ടുള്ള അവർക്കെല്ലാം ഭയങ്കര വിഷമാണ്. എന്നും വിളിക്കും, വീഡിയോ കോള് ചെയ്യും കാണാനായിട്ട്. കാരണം ഈ ഒരു സമയത്താണല്ലോ എല്ലാവർക്കും കാണാൻ. അതുമല്ല, ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ പെൺകുട്ടിയാണത്. എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും രണ്ടും ആമ്പിള്ളേരാണ്. അപ്പൊ ഇത് ആദ്യത്തെ പെൺകുട്ടിയാണ്. അപ്പൊ അവർക്ക് കാണാതെ ഒത്തിരി വിഷമമുണ്ട്.
ഈ അമ്മമാർ സൂചിപ്പിച്ചതുപോലെ അതിർത്തി തുറക്കാൻ കാത്തിരിക്കുകയാണ് വിദേശത്തുള്ള എല്ലാവരും. സ്വന്തം നാട്ടിലുള്ള അച്ഛനമ്മമാരെ കാണാനും അവരുടെ സ്നേഹവും വാത്സല്യവും കരുതലുമെല്ലാം ഏറ്റുവാങ്ങാനും എത്രയും വേഗം കൊറോണ വ്യാപനം കുറഞ്ഞ് അതിർത്തികൾ തുറക്കാൻ കഴിയുമെന്ന് ഇവരെ പോലെ തന്നെ നമുക്കും പ്രതീക്ഷിക്കാം.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.